ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ 3.0 കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന 15 ദിവസത്തെ ജൽ ഉത്സവിന് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ ബന്ദിപോരയിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ഏറ്റുമുട്ടൽ തുടരുന്നു. പ്രശസ്ത ഗായിക ശാരദാ സിൻഹ വിടവാങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അന്തിമഘട്ടത്തിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് തിരുവനന്തപുരം ജില്ല. വാർത്തകൾ വിശദമായി. നീതിയുക്തമായ സമൂഹം ഉറപ്പാക്കാൻ നീതിന്യായ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സുപ്രീംകോടതിയുടെ 3 പ്രസിദ്ധീകരണങ്ങൾ ന്യൂഡൽഹിയിൽ പുറത്തിറക്കുകയായിരുന്നു രാഷ്ട്രപതി.
Is the conscience keeper of independent India. The Supreme Court of India has developed a jurisprudence which is rooted in the Indian ethos and realities. Our justice delivery system must strengthen our onward march as a just and fair society.
പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഈ മാസം 25 മുതൽ അടുത്ത മാസം 20 വരെ നടക്കും. നവംബർ 26 ഭരണഘടന അംഗീകരിച്ചതിന്റെ 75 വാർഷികം സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ ആഘോഷിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സമകാലിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതാണ് രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങളെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 83 രാജ്യങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ലോക്സഭാ സ്പീക്കർ.
സംവിധാൻ ബനാതെ സമയ ഹമാരാ പ്രയാസ് രാ കി സംവിധാൻ സബ്കേ സാത്ത് മിൽകർ ബനേ ഔർ സബ്കേ സഹയോഗ് സേ ബനേ. സംവിധാൻ കി ഹർ അനുച്ഛേദ് പർ ബഡി വ്യാപക ചർച്ച ഹുയി. ഭാരത് കാ സംവിധാൻ കൈ ദേശോ കെ ലിയേ മാർഗദർശൻ കി ഭൂമിക നിഭാ രഹാ ഹൈ. ഉസി തരീകേ സേ ജബ് 3 കാനൂൻ ബനാനേ കാ വിഷയ ആയാ
ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ 3.0 കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 800 നഗരങ്ങളിലും ജില്ലകളിലുമായി പെൻഷൻ പെൻഷനേഴ്സ് വെൽഫെയർ വകുപ്പ് രാജ്യവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിൻ ഈ മാസം 30 വരെ തുടരും. നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന 15 ദിവസത്തെ ജൽ ഉത്സവിന് ഇന്ന് തുടക്കമാകും. ജലവിനിയോഗം, സംരക്ഷണം, സുസ്ഥിരത എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. തെരഞ്ഞെടുക്കപ്പെട്ട 20 ജില്ലകളെയും ബ്ലോക്കുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മാസം 24 വരെയാണ് ജൽ ഉത്സവ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന 3 ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജൽ ഉത്സവ് എന്ന ആശയം മുന്നോട്ട് വച്ചത്. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്നലെ സംസ്ഥാനത്ത് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ INDI സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളെ ഇന്നലെ അഭിസംബോധന ചെയ്തു. സഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്നലെ പുറത്തിറക്കി. ഈ മാസം 13-20 തീയതികളിൽ 2 ഘട്ടമായാണ് ജാർഖണ്ഡിൽ വോട്ടെടുപ്പ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി മുന്നേറുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി ഇന്ന് മുംബൈയിലെത്തും. ശിവസേന നേതാവ് മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ സതാരയിൽ ഇന്നലെ വിവിധ റാലികളിൽ പങ്കെടുത്തു. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഛഠ് പൂജയോടനുബന്ധിച്ച് ബീഹാറിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പാട്നയിലും മറ്റ് നഗരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ ഭാഗമായി ഛഠ് ഘട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നദീതീരങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളെ നദീതീരങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഛഠ് പൂജയോടനുബന്ധിച്ച് ഡൽഹിയിൽ നിന്ന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്ക് 25 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നു. ഈ മാസം 30 വരെ 7000 പ്രത്യേക ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് ഛത്തീസ്ഗഡ് സന്ദർശിക്കും. റായ്പൂരിൽ നടക്കുന്ന ഛത്തീസ്ഗഡ് സ്ഥാപക ദിനാഘോഷ പരിപാടിയുടെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രശസ്ത ഗായിക ശാരദാ സിൻഹ വിടവാങ്ങി. ന്യൂഡൽഹിയിലെ എയിംസിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 72 വയസ്സായിരുന്നു. ഭോജ്പുരി, മൈഥിലി ഭാഷകളിലെ നാടോടി ഗാനങ്ങളിലൂടെ പ്രശസ്തയായ ശാരദാ സിൻഹയ്ക്ക് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ബീഹാർ കോകില എന്നറിയപ്പെടുന്ന ശാരദയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സാംബിയ സന്ദർശനം നടത്തുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സാംബിയൻ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി മുലുംബോ ഹൈംബെയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സാംബിയ ബഹുമുഖ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയതായി കേന്ദ്ര സഹമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജമ്മുകാശ്മീരിലെ ബന്ദിപോര ജില്ലയിലെ വനമേഖലയിൽ സുരക്ഷാസേന ഒരു ഭീകരനെ വധിച്ചു. സുരക്ഷാസേനയും പോലീസും സിആർപിഎഫും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് സൈന്യം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അന്തിമഘട്ടത്തിൽ. 50 സംസ്ഥാനത്തായി കോടിക്കണക്കിന് വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. 8 കോടി പേർ മുൻകൂറായി വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും ഇന്നലെ പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക്. വയനാട് മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പങ്കെടുക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി ഈ മാസം 8-നും 9-നും മൂന്നാംഘട്ട പ്രചാരണം നടത്തും. എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിവിധ കേന്ദ്രങ്ങളിൽ എത്തും. ചേലക്കരയിൽ എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ബിജെപിയുടെ മുതിർന്ന നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. എൽഡിഎഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ പ്രചാരണ പരിപാടികളിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ മണ്ഡല പര്യടനം ഇന്ന് മുള്ളൂർക്കര മണ്ഡലത്തിലാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന ഹോട്ടൽ മുറികൾ പോലീസ് പരിശോധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം അർദ്ധരാത്രിയോടെ നഗരമധ്യത്തിലെ കോൺഗ്രസ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ താമസിക്കുന്ന ഹോട്ടലിലെത്തിയത്. വനിതാ പോലീസ് ഇല്ലാതെ പരിശോധിക്കാനാവില്ലെന്ന് വനിതാ നേതാക്കൾ നിലപാടെടുക്കുകയായിരുന്നു. ഇതിനിടെ സിപിഎം ബിജെപി നേതാക്കളും പ്രവർത്തകരും പുറത്ത് തടിച്ചുകൂടിയതോടെ പ്രവർത്തകർ തമ്മിൽ സംഘർഷവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. വെളുപ്പിന് 3 മണിവരെ ഹോട്ടലിൽ പരിശോധന നീണ്ടു. അതേസമയം പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നുമാണ് പോലീസ് പറയുന്നത്.
കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കേരളത്തിലെത്തും. ഇന്ന് രാത്രി കൊച്ചിയിലെത്തുന്ന അദ്ദേഹം നാളെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വെള്ളിയാഴ്ച തേനിയിലും നാമക്കലിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാർഷിക മേഖലയുടെ സമഗ്ര വികസന ലക്ഷ്യമിട്ടുള്ള കേര പദ്ധതിക്ക് ലോകബാങ്കിന്റെ അംഗീകാരം ലഭിച്ചതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു. ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ബോർഡ് യോഗത്തിൽ സംസ്ഥാന കൃഷിവകുപ്പ് സമർപ്പിച്ച 2365.5 കോടി രൂപയുടെ ബൃഹത് പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത്. കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 285 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 702 പോയിന്റുകളുമായി തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. തൃശൂർ 2-ാം സ്ഥാനത്തും കണ്ണൂർ 3-ാം സ്ഥാനത്തുമാണ്. നീന്തൽക്കുളത്തിൽ ഇന്നലെ 6 റെക്കോർഡുകൾ പിറന്നു. സവിശേഷ പരിഗണന അർഹിക്കുന്നവരുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. പാലക്കാട് 2-ാം സ്ഥാനവും കോഴിക്കോട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ് സി ഫൈനലിൽ. കോഴിക്കോട് നടന്ന മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ 1-2 പരാജയപ്പെടുത്തിയത്. ഇന്ന് 2-ാം സെമിയിൽ കണ്ണൂരും കൊച്ചിയും ഏറ്റുമുട്ടും. കേമാൻ ഐലൻഡിൽ നടന്ന ലോക ബോക്സിംഗ് ഫെഡറേഷന്റെ സൂപ്പർ ഫെതർ വെയ്റ്റ് ലോക കിരീടം ഇന്ത്യൻ ബോക്സർ മൻദീപ് ജംഗ്ര സ്വന്തമാക്കി. ബ്രിട്ടന്റെ കോണർ മക്കിൻഡോഷിനെ 10-0 പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇതോടെ പ്രൊഫഷണൽ ബോക്സിംഗ് വിഭാഗത്തിൽ ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം മൻദീപ് സ്വന്തമാക്കി. രഞ്ജി ട്രോഫിയിൽ കേരളം ഇന്ന് സീസണിലെ 4-ാം മത്സരത്തിനിറങ്ങും. തിരുവനന്തപുരം തുമ്പ സെയിന്റ് സേവിയേഴ്സ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഉത്തർപ്രദേശിനെ നേരിടും. ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താരലേലം ഈ മാസം 24-25 തീയതികളിൽ നടക്കും. സൌദി അറേബ്യയിലെ ജിദ്ദയിലാണ് ലേലം. ഗോവ വേദിയാകുന്ന ഇന്ത്യയുടെ 55-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ രാജ്യത്തിന്റെ മൺമറഞ്ഞ 4 ചലച്ചിത്ര പ്രതിഭകളെ ആദരിക്കും. രാജ് കപൂർ, തപൻ സിൻഹ, അഗ്നിനി നാഗേശ്വര റാവു, മുഹമ്മദ് റാഫി എന്നീ ചലച്ചിത്ര ഇതിഹാസങ്ങൾക്കാണ് മേള ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക. ഈ മാസം 20-28 വരെയാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ 3.0 കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന 15-ദിവസത്തെ ജെൽ ഉത്സവിന് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ ബന്ദിപോരയിൽ സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ഏറ്റുമുട്ടൽ തുടരുന്നു. പ്രശസ്ത ഗായിക ശാരദാ സിൻഹ വിടവാങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അന്തിമഘട്ടത്തിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് തിരുവനന്തപുരം ജില്ല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.